നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
ഓസ്ട്രേലിയയിലെ കാട്ടുതീയെക്കുറിച്ചുള്ള വാർത്തകളാണല്ലോ ആഴ്ചകളായി എല്ലാവരും കേൾക്കുന്നതും ഒപ്പം TVയിലും സോഷ്യൽ മീഡിയയിലും കാണുന്നതും. ദുരിതപൂർണമായ സാഹചര്യങ്ങളും കഥകളുമാണ് നിരവധി ദിവസങ്ങളായി കേൾക്കുന്നത്. ലക്ഷക്കണക്കിന് ജീവജാലങ്ങൾ കത്തിച്ചാമ്പലായതിൻ്റെ റിപ്പോർട്ടുകളും ദൃശ്യങ്ങളും. ഈ ദുരന്തങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരും നേരിടുന്നവരും ഒട്ടേറെ പേരാണ്. ഒപ്പം വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഇതിൻ്റെ വിവരങ്ങൾ അറിയുന്നവരും. പലർക്കും ഈ സാഹചര്യം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാം, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഈ അവസരത്തിൽ അറിയേണ്ട ചില കാര്യങ്ങളാണ് SBS മലയാളത്തിൽ പരിശോധിക്കുന്നത്. പെർത്തിൽ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ രംഗത്തെ വിദഗ്ധനായ സൈക്കോളജിസ്റ്റ് ഡഗ്ലസ് ബ്രൂവറുമായി നടത്തിയ അഭിമുഖത്തിൽ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വർഷങ്ങളായി പെർത്തിൽ താമസിക്കുന്ന ഡഗ്ലസ് ബ്രൂവർക്ക് ഓസ്ട്രേലിയൻ കാട്ടുതീ എന്നത് പുതിയ കാര്യമല്ല. എങ്കിലും സ്വന്തം സ്ഥലം കഴിഞ്ഞ ദിവസം കാട്ടുതീ ഭീഷണിയിൽ ഉൾപ്പെട്ടപ്പോൾ ഇതിന്റെ സമ്മർദ്ദം നേരിട്ട് അനുഭവിച്ചത് അദ്ദേഹം ആദ്യം വ്യക്തമാക്കി.
That's in 2J, which is approximately 80 kilometres east of Perth. I live in Perth, but it's my weekend and sanctuary, if you like, from where I go to recover and find peace. It was wonderful to wake up this morning and hear that they are now have the fire under control and there's been no loss of life or property and that's been a great sense of relief.
ഓസ്ട്രേലിയയുടെ ഭൂപ്രകൃതിയെക്കുറിച്ചും കാലങ്ങളായി കാട്ടുതീ പോലുള്ള പ്രതിസന്ധികൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ജീവിത രീതി പലർക്കും അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു സാഹചര്യം വലിയ സമ്മർദ്ദത്തിന് കാരണമാകാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് കുട്ടികൾക്ക് സുരക്ഷയെക്കുറിച്ച് ആശങ്കയുളവാക്കുന്ന ഒരു സാഹചര്യമാണ് ഇതെന്ന് അദ്ദേഹം പറയുന്നു.
That we don't necessarily have to experience the actual event. Sometimes even the perception of the event is enough to cause the stress, and how we deal with that stress of course is a very unique way, but there are some very common things that we all do, and children in particular are important, I think. As adults we can express what it is that we're feeling and how this is impacting us. With children, they're often not able to express what they're feeling or thinking at that time. So we need to be very cautious of children to monitor the changes in their behavior.
നേരിട്ട് ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കും വീടുകളിൽ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുമെല്ലാം ഈ വിവരങ്ങൾ അറിയുന്നവർക്കും ഇത് വെല്ലുവിളി ഉയർത്താമെന്ന് അദ്ദേഹം പറയുന്നു. മൃഗങ്ങൾ ചത്തൊടുങ്ങുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ കാട്ടുതീയുടെ ദുരന്തത്തെക്കുറിച്ചുള്ള നിരവധി ദൃശ്യങ്ങളാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ധാരണകളെക്കുറിച്ച് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു.
Of what is going on. We are going to be likely to think that Australia is burning down, people are dying, all our wildlife is dying, and whilst that's occurring at a level much higher than we'd like to appreciate, children will see that as being very much an all or nothing, and their distress is this is going to fuel their sense of safety and security. And as parents, we need to comfort them, spend more time with them at this time, reassure them that they're safe.
പുറത്തു നടക്കുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കുട്ടികളിൽ നിന്ന് പൂർണ്ണമായും മറച്ചുവെക്കുകയല്ല, അവരുടെ മനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ നിയന്ത്രിക്കുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു.
I don't think we can blank our children out from images totally. Younger children, very young children, shouldn't see distressing images when they're very young and they're not capable of understanding what's going on. As our children gain the capacity to understand, as we as adults have time, and the essence here is for parents to spend time with their children if they're going to allow them to see these images. And I think we should see the impact of what is happening in communities, but that needs to be balanced, as I said before, that we see people being rescued and we are able to spend time with our children to let them know that, you know, these things happen and communities rebuild, and we do that by listening to where are their concerns.
സ്ഥിരമായി ഇത്തരം ദൃശ്യങ്ങളും വാർത്തകളും കാണുന്നത് സുരക്ഷിതമല്ല എന്നുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതൊഴിവാക്കാനുള്ള നടപടികളാണ് മാതാപിതാക്കൾ സ്വീകരിക്കേണ്ടതെന്ന് ഡഗ് പറയുന്നു.
We do know from past experiences the attacks in the towers in New York, the repeated visions, lots of research has been conducted to know that this does have a huge impact and fuels our thinking. So for with children, essentially their need is for comfort, reassurance and support, and to know that they are safe and they've been looked after. That's number one.
സാഹചര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരുവാൻ അധികൃതർ എടുക്കുന്ന നടപടികളെക്കുറിച്ചും ഈ രംഗത്ത് ഒട്ടേറെ ആളുകൾ സഹായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും പലപ്പോഴും കുട്ടികൾ അറിയണമെന്നില്ല. അതുകൊണ്ടുതന്നെ ഉചിതമായ സാഹചര്യങ്ങളിൽ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു.
We can in some way encourage children and communities to come together to support, and it's wonderful to see the response coming out of the community at large to financial support with food and provisions, and children can be a part of that, taking them with you if you're giving for those close to the communities that are affected, all of the food and the clothing that's being donated, the children to be involved and with you when you're delivering these things is a very important part. It gives them a sense that they can do something.
കാട്ടുതീ പ്രതിസന്ധി നേരിട്ട് ബാധിച്ചവർക്ക് പരിചരണം ആവശ്യമുള്ളതുപോലെ സുരക്ഷിതമായിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുവാൻ അധികൃതർ ആവശ്യത്തിന് നടപടികൾ കൈക്കൊള്ളുന്നു എന്ന വിവരങ്ങൾ അറിയിക്കേണ്ടതും പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പറയുന്നു. കുടിയേറി പാർക്കുന്നവരിൽ പലർക്കും ഓസ്ട്രേലിയയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അറിവ് കുറവാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അടുത്തിടെ എത്തിയവർക്ക് കഠിനമായ സാഹചര്യങ്ങൾ വെല്ലുവിളിയാകാമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ തരണം ചെയ്തുകൊണ്ടുള്ള ജീവിതം ഓസ്ട്രേലിയയിൽ സാധ്യമാണെന്നുള്ള അറിവ് വലിയ രീതിയിൽ സഹായിക്കുമെന്ന് അദ്ദേഹം പറയുന്നു.
I would say the possibility of impact is being very much like I was talking with children, in the sense that the children will end up having a biased view, and people who don't have experience, have come from another land, other communities where they've not been exposed to this, this can be incredibly fearful, because they will begin to think that this is what life is like here, and that's how children will think. If that's all they've seen, they haven't been around like I had for some 70 odd years. We also need to let them understand that whilst these are incredible fires, the fires that it's been a long time since we've seen the magnitude like this, and but that we do have fires here, we do know how to recover, we pull together as a community, and I think that's really a key point, that we're not alone. They may feel alone, but they're part of the bigger community.
ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നു, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ.
Our mental health will be impacted to varying degrees. We know that there's going to be depression for many people, which is a reasonable reaction to the huge losses that they've experienced. And there's going to be some anxiety about the future for many people, particularly those who aren't insured. So our health overall is going to be impacted. The one that we hear so much about is the increased incidence of post-traumatic stress disorder as a result of being exposed to trauma. And in children, if I come back to them again, we need to be observant of the changes in their behavior. If they're having difficulty sleeping, are they waking and having nightmares more frequently, or nightmares that they didn't have before? Is their eating changed? Are they withdrawing more and becoming closer or quieter, or are they becoming more aggressive? These are indicators that that recovery is not occurring as it should do. The default position for us as humans is that we bounce back. We have this develop this resilience to trauma. But there are lots of reasons why in certain circumstances we don't bounce back. So we need to look in children for behavioural changes and be open to spending time to hear what they're thinking.
ഇത്തരത്തിൽ മാനസിക സമ്മർദ്ദം നേരിടുന്നതായി കണ്ടാൽ ഓസ്ട്രേലിയയിൽ ലഭ്യമായ സേവനം ഉടൻ തേടേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.